ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. റോഡ് സുരക്ഷയിൽ സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കോടതി ഫീസുകളിൽ വരുത്തിയ വർദ്ധനവ് സംബന്ധിച്ച എല്ലാ പരാതികളും നിർദ്ദേശങ്ങളും പരിഗണിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്ത് മഴ ശക്തം. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്കും വിനോദസഞ്ചാരത്തിനും വിലക്ക്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമിഫൈനൽ നാളെ. ഇന്ത്യ ഇംഗ്ലണ്ടിനെയും അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെയും നേരിടും. വാർത്തകൾ വിശദമായി. പുതുതായി രൂപീകരിച്ച മന്ത്രിസഭയിലെ അംഗങ്ങളെ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിചയപ്പെടുത്തി. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ സംഭവം അനുസ്മരിച്ച സ്പീക്കർ സംഭവത്തെ സഭ ശക്തമായി അപലപിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി അടിയന്തരാവസ്ഥ കാലം ഓർമ്മിക്കപ്പെടുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. സ്പീക്കറുടെ പരാമർശങ്ങൾക്കിടെ കേന്ദ്ര സർക്കാർ ഭരണഘടനയെ തകർക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധിച്ചു. തുടർന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രമേയം അംഗീകരിച്ച ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ നാളെ അഭിസംബോധന ചെയ്യും. അടുത്ത മാസം 3 വരെയാണ് പാർലമെന്റ് സമ്മേളനം. റോഡ് സുരക്ഷയിൽ സംസ്ഥാനത്തെ രാജ്യത്തിനു തന്നെ മാതൃകയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ഭാഗമായാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായത്തിൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം എന്ന സന്ദേശവുമായി കെഎസ്ആർടിസി ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഹെവി വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിന് 9,000 രൂപയും ഇരുചക്ര പരിശീലനത്തിന് 3,500 രൂപയുമാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിലും ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പൂർണമായും സൌജന്യ നിരക്കിലും പരിശീലനം നൽകും. പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുടെ ഡയറക്ടർമാർക്ക് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തുനിന്ന് റോജി എം ജോണാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് റോജി എം ജോൺ ആരോപിച്ചു. വിലക്കയറ്റം നേരിടാൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ മറുപടി നൽകി. മലപ്പുറത്ത് പ്ലസ് വണ്ണിന് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ തത്വത്തിൽ അംഗീകാരം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥി സംഘടനകളുമായി ഇന്നലെ നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. പ്രവേശനം വൈകുന്നതിന്റെ പേരിൽ ക്ലാസ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി പഠന വിടവ് നികത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കോടതി ഫീസുകളിൽ വരുത്തിയ വർദ്ധനവ് സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും പരിഗണിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു. സാധാരണക്കാരന് കോടതി വ്യവഹാരങ്ങളിൽ തടസ്സമുണ്ടാകുന്ന വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കെ കെ രമ എംഎൽഎയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി.
സർ, ഇത് സംബന്ധിച്ച് വി കെ മോഹൻ കമ്മീഷന്റെ റിപ്പോർട്ടും അതിന്റെ പരിശോധന നടക്കുന്നുണ്ട്. അതായത് ഇത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളിലും അവരുടെ റിപ്പോർട്ട് പൂർണ്ണമായ റിപ്പോർട്ട് തരേണ്ടതുണ്ട്. ഈ വിഷയം സംബന്ധിച്ച് ലോയേഴ്സ് യൂണിയന് മറ്റ് മഹിളാ സംഘടനകളൊക്കെ ചില പരാതികൾ തന്നിട്ടുണ്ട്. ഈ സഭ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികളിലും ആ ബില്ല് പുതിയ നിർദ്ദേശങ്ങൾ വരുന്ന സമയത്തൊക്കെ നോക്കാം. ഇത് സംബന്ധിച്ച് സാധാരണക്കാർക്ക് കോടതിയിൽ പോകാൻ തടസ്സമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളും ഉണ്ടാവില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ചില ഫീസുകൾ പരിഷ്കരിക്കുന്നതിന് പൊതുവിൽ നമ്മുടെ സഭ അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് മറ്റ് തടസ്സങ്ങൾ വരാതെ തന്നെ പരിഹരിക്കാൻ പറ്റുമെന്നാണ്.
കുറ്റമറ്റ രീതിയിലാണ് സംസ്ഥാനത്ത് പ്രവേശന പരീക്ഷകൾ നടത്തുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വ്യാപകമായ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. പ്രവേശന പരീക്ഷകൾ തുടർച്ചയായി റദ്ദാക്കേണ്ട അസാധാരണ അവസ്ഥയാണ് എൻ ഡി എയ്ക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച് എം വിജിൻ എംഎൽഎ അവതരിപ്പിച്ച ഉപക്ഷേപത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കനത്ത മഴ തുടരുന്നു. വിവിധയിടങ്ങളിൽ വെള്ളം കയറി. ജില്ലയിൽ ഈ മാസം 30 വരെ മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രകൾ, തൊഴിലുറപ്പ് ജോലികൾ, വിനോദസഞ്ചാരം എന്നിവയ്ക്കും ക്വാറികളുടെ പ്രവർത്തനവും നിരോധിച്ചു. കോട്ടയം ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് ഈ മാസം 30 വരെ ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ഈ മാസം 30 വരെ നിരോധിച്ചു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും വിലക്കിയിട്ടുണ്ട്. മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുന്നതിന് കോടിമത ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ കൺട്രോൾ റൂമും ആരംഭിച്ചു. ഇടുക്കിയിൽ മിക്കയിടത്തും ഇന്ന് പകൽ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മലങ്കര ഡാമിലെ 3 ഷട്ടറുകൾ 1 മീറ്റർ വീതവും കല്ലാർകുട്ടി ഡാമിന്റെ 2 ഷട്ടറുകൾ 30-ഉം 60-ഉം സെന്റിമീറ്റർ വീതവും തുറന്നു. ഇടുക്കി ജില്ലയിലെ ഓഫ് റോഡ് ട്രക്കിംഗ്, വിനോദസഞ്ചാര മേഖലകളിലെ മലനിരകളിലൂടെയുള്ള സാഹസിക സഞ്ചാരവും പൂർണ്ണമായും നിരോധിച്ചു. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളടക്കം മൂന്നാറിലെ വിവിധ ഇടങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന സന്ദർശനം നടത്തി. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ 3-ാം ഘട്ട മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയുടെ തോതും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും കൂടുന്നതിനാൽ ജലാശയ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത പ്രതിരോധ വിഭാഗം അറിയിച്ചു. തിരുവനന്തപുരത്തെ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകളും നിലവിൽ 100 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ മഴ ശക്തമായി തുടർന്നാൽ മംഗലം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചെറുകുന്നം പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ നാളെ ആരംഭിക്കും. നാളെ പുലർച്ചെ 6-ന് തരാബയിൽ ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയുമായും 2-ാം സെമിയിൽ രാത്രി 8-ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെയും നേരിടും. യൂറോകപ്പ് ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്ലൊവാക്യ റൊമേനിയയുമായും യുക്രൈൻ ബെൽജിയവുമായും ഏറ്റുമുട്ടും. ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദന രാജ്യമായി ഇന്ത്യ വളർന്നതിൽ ദശലക്ഷക്കണക്കിന് ക്ഷീര കർഷകരുടെ അധ്വാനമുണ്ടെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച ത്രിദിന സമ്മേളനത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. റോഡ് സുരക്ഷയിൽ സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കോടതി ഫീസുകളിൽ വരുത്തിയ വർധനവ് സംബന്ധിച്ച എല്ലാ പരാതികളും നിർദ്ദേശങ്ങളും പരിഗണിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്ത് മഴ ശക്തം. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്കും വിനോദസഞ്ചാരത്തിനും വിലക്ക്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ നാളെ. ഇന്ത്യ ഇംഗ്ലണ്ടിനെയും അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.